ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. വല്ലഭേ, വൈദ്യഭൂഷണം രാഘവൻ തിരുമുൽപ്പാട് അദ്ദേഹത്തിൻ്റെ 74-ാമത്തെ വയസ്സിൽ ഭാര്യയോടുള്ള നന്ദി സൂചകമായി എഴുതിയ കവിതയുടെ ഒരു പോഡ്കാസ്റ്റ് അനുഭവമാണ് ഈ ലക്കം. അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരനുഭവം പങ്കുവയ്ക്കുകയാണ് ഈ പോഡ്കാസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം മനസഞ്ചാരമാണ് സാധാരണ ഇത്തരം ആകസ്മികതകൾ നൽകാറുള്ളത്. ഇടതൂർന്ന കാട്ടിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് മുന്നിൽ പൂത്തുലഞ്ഞ ഒരു വൻമരം പ്രത്യക്ഷപ്പെടാം, അല്ലെങ്കിൽ മഴവില്ലേന്തിയ ഒരു ജലപാതം ഒരു വളവിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടാം, ചിലപ്പോൾ കുറുകെ ചാടുന്ന ഒരു പുള്ളിമാൻ, അല്ലെങ്കിൽ ഒരു പറക്കുന്ന അണ്ണാൻ, അല്ലെങ്കിൽ അവിചാരിതമായ ഒരു മഴ, ഇടിമുഴക്കത്തോടൊപ്പം അടുത്തെവിടെയോ ഒരു കൊമ്പൻ്റെ ചിഹ്നം വിളി. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ആകസ്മികതകൾ വനങ്ങൾക്ക് തരാനാകും. അതുപോലൊന്നായിരുന്നു എൻ്റെ മുന്നിൽ വല്ലഭേ എന്ന ഈ കവിത നൽകിയത്. അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള ഒരു ആകസ്മികത ആയിരുന്നു വല്ലഭേ എന്ന ഈ കവിത എൻ്റെ മുന്നിൽ വന്നപ്പെട്ടപ്പോൾ ഉണ്ടായത്. വൈദ്യഭൂഷണം രാഘവൻ തിരുമുൽപ്പാടിൻ്റെ തിരുക്കുറൾ വിവർത്തനത്തിന് അദ്ദേഹം എഴുതിയ ചെറിയ ഒരു അവതാരികയാണ് സത്യത്തിൽ എന്നെ അദ്ദേഹത്തിൻ്റെ ഈ മനോഹരമായ കവിതയിലേക്ക് എത്തിച്ചേർത്തത്. ഒരു കാര്യം ഓർക്കേണ്ടത്, അദ്ദേഹത്തിന് ഒരു 30 വയസ്സുണ്ടായിരുന്നപ്പോൾ തിരുവള്ളുവരുടെ തിരുക്കുറളും ബൗദ്ധദർശന ഗ്രന്ഥമായ ധർമ്മപദവും ഭഗവത്ഗീതയുമൊക്കെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരുന്ന ആയുർവേദ പണ്ഡിതൻ ആയിരുന്നു രാഘവൻ തിരുമുൽപ്പാട് എന്നുള്ളതാണ്. എന്നാൽ തിരുക്കുറളിൻ്റെ വിവർത്തനത്തിൻ്റെ ചില ഭാഗങ്ങൾ കൈമോശം വന്നുപോയതിനാൽ 80-ാമത്തെ വയസ്സിൽ തിരുമുൽപ്പാട് അത് വീണ്ടും ചെയ്യുകയായിരുന്നു എന്ന് അവതാരികയിൽ പറഞ്ഞിരിക്കുന്നു. സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോവുകയായിരുന്നു. 80-ാമത്തെ വയസ്സിൽ തിരുക്കുറൾ പോലെയുള്ള ഒരു ഗ്രന്ഥം വീണ്ടും വിവർത്തനം ചെയ്യുവാൻ തീരുമാനമെടുക്കുക എന്നത് ആണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ആ പ്രായത്തിൽ ആണ് ആ ഗ്രന്ഥത്തിൻ്റെ വിവർത്തനം വീണ്ടും ഏറ്റെടുക്കുകയാണ്. ആലോചിച്ച് നോക്കണം. ആ വിസ്മയത്താൽ ഞാൻ വൈദ്യഭൂഷണം രാഘവൻ തിരുമുൽപ്പാടിൻ്റെ മകളും എൻ്റെ സുഹൃത്തുമായ ഡോക്ടർ മുത്തുലക്ഷ്മിയെ വിളിക്കുകയായിരുന്നു. അപ്പോഴാണ് മുത്തുലക്ഷ്മി അച്ഛൻ എഴുതിയ വല്ലഭേ എന്നൊരു കവിതയുണ്ടെന്ന് പറഞ്ഞത്. എനിക്ക് അങ്ങനെ ഒരു കവിത അദ്ദേഹം എഴുതിയിരുന്നതായി അറിവില്ലായിരുന്നു. 74 വയസ്സുള്ളപ്പോൾ സ്വന്തം ഭാര്യയോടുള്ള സ്നേഹാതിരേകത്താൽ രാഘവൻ തിരുമുൽപ്പാട് എഴുതിയതാണ് ഈ കവിത. 9 ശ്ലോകങ്ങളാണ് ഈ കവിതയിൽ ഉള്ളത്. ഈ കവിത പലതരത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. പല വിധാനങ്ങളിൽ ഈ കവിത നമ്മോട് സംവദിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. ഞാൻ വായിക്കുന്നത് പോലെ ആയിരിക്കണമെന്നില്ല, മറ്റൊരാൾ വായിക്കുന്നത് അങ്ങനെ ആയിക്കൂടാതാനും. ദാമ്പത്യത്തെക്കുറിച്ചും സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ചുമൊക്കെയുള്ള ഇന്നത്തെ രാഷ്ട്രീയ ശരികളുടെ പശ്ചാത്തലത്തിൽ വല്ലഭേ എന്ന ഈ കവിത എങ്ങനെ വായിക്കും എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അങ്ങനെയും ഇത് വായിക്കാവുന്നതാണ്. ഒരു സാധാരണ ഭാര്യ ഭർതൃബന്ധത്തെ രാഘവൻ തിരുമുൽപ്പാടിനെ പോലെയുള്ള ഒരു അഗാധ പണ്ഡിതൻ നോക്കുന്ന രീതി മനസ്സിലാക്കുവാനും ഈ കവിത വായിക്കാം. അഗാധ പണ്ഡിതൻ എന്ന് പറയുന്നത് അഗാധ സംസ്കൃത പരിജ്ഞാനവും ഇന്ത്യൻ ദാർശനിക വ്യവസ്ഥകളിൽ അറിവും ബൗദ്ധദർശനത്തിൽ അറിവും അതോടൊപ്പം തന്നെ മനുഷ്യ ആരോഗ്യവും മനുഷ്യ ശരീരത്തിൻ്റെ ആരോഗ്യവും മനുഷ്യ മനസ്സും തമ്മിലുള്ള ബന്ധവും ഒക്കെ ആഴത്തിൽ മനസ്സിലാക്കിയിരുന്ന വലിയ ഒരു ഭിഷഗ്വരൻ, ഒരു ആയുർവേദ ആചാര്യൻ എങ്ങനെയാണ് ഒരു ഭാര്യാഭർതൃബന്ധത്തെ നോക്കിക്കാണുന്നത് കണ്ടിരുന്നത് എന്നൊക്കെ നമുക്ക് അത്തരം പല വാതിലുകൾ തുറന്നു തരുന്ന ഒരു കവിതയാണിത്. 9 ശ്ലോകങ്ങളും വായിച്ചിട്ട് സ്വാഭാവികമായി എന്നിലുണ്ടാകുന്ന വിചാരങ്ങൾ പങ്കുവയ്ക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിൽ കൂടുതലായി ഒന്നും ഈ പോഡ്കാസ്റ്റിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചു കൂടാതാനും. എങ്ങനെയാണ് അദ്ദേഹം അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും സ്വാംശീകരിച്ചിട്ടുള്ള ബോധ്യങ്ങൾ ആ ആളിൻ്റെ ജീവിത പങ്കാളിയുമായുള്ള ബന്ധത്തിൽ പ്രതിഫലിക്കുന്നത്. എങ്ങനെയാണ് ജീവിത പങ്കാളിയുടെ മനസ്സ് വായിക്കുന്നതിൽ ഒരാളുടെ ബോധ്യങ്ങളും ഒക്കെ പ്രതിഫലിക്കുന്നത് എന്നൊക്കെ ഈ കവിത വ്യക്തമായി നമ്മോട് പറയുന്നുണ്ട്. ആദ്യത്തെ ശ്ലോകം ഇതാണ്. വിവാഹനാളിനെ അദ്ദേഹം ഓർക്കുകയാണ്. കോടക്കാറോടിടഞ്ഞ കാളിമ തിരണ്ട വേളിനാൾ എന്നാണ് കല്യാണം നടന്ന, വിവാഹം നടന്ന, വേളി നടന്ന നാളിനെക്കുറിച്ച് തിരുമുൽപ്പാട് പറയുന്നത്. കൊടക്കാറോടിടഞ്ഞ കാളിമ തിരണ്ട വേളിനാൾ എന്നാണ്. എന്നാൽ ആ കാളിമയിൽ ക്രമാൽ ചാന്ദ്രവെട്ടത്തിൻ്റെ പൂങ്കതിരുകൾ അങ്ങുമിങ്ങും കാണാൻ തുടങ്ങുകയാണ് എന്നാണ് രാഘവൻ തിരുമുൽപ്പാട് പറയുന്നത്. അത് ക്രമാൽ പൂർണിമയായി മാറുകയാണ് എന്നുള്ളതാണ്. ഇനി ഞാൻ ആ കവിത വായിക്കാം. അതിങ്ങനെയാണ്. കോടക്കാറോടിടഞ്ഞ കാളിമ തിരണ്ടാ വേളിനാളിൽ ക്രമാൽ തിങ്കൾ പൂങ്കതിരങ്ങുമിങ്ങുമിടയിൽ താവും മുകിൽക്കൊപ്പമായി. ഇപ്പോൾ പൂർണിമയിൽ തെളിഞ്ഞൊരു നിലാവൊക്കുന്ന നിൻ കൂന്തലെന്തെന്തോർമ്മകൾ എൻ മനസ്സിലുളവാക്കുന്നില്ല മധ്വല്ലഭേ. ഇപ്പോൾ പൂർണിമയിൽ തെളിഞ്ഞ നിലാവൊക്കുന്ന കൂന്തലായിരിക്കുന്നു, മുഴുവൻ മുടിയും നരച്ചു കഴിഞ്ഞിരിക്കുന്നു സഹധർമ്മിണിയുടെ. വേളിനാളിൽ നിന്നും ഈ പൂർണിമയ്ക്കൊത്ത തലമുടി കണ്ടിട്ടുണ്ടാകുന്ന ഓർമ്മകളാണ്. കോടക്കാറോടിടഞ്ഞ കാളിമ തിരണ്ടാ വേളിനാളിൽ ക്രമാൽ തിങ്കൾ പൂങ്കതിരങ്ങുമിങ്ങുമിടയിൽ താവും മുകിൽക്കൊപ്പമായി. ഇപ്പോൾ പൂർണിമയിൽ തെളിഞ്ഞൊരു നിലാവൊക്കുന്ന നിൻ കൂന്തലെന്തെന്തോർമ്മകൾ എൻ മനസ്സിലുളവാക്കുന്നില്ല മധ്വല്ലഭേ. വിവാഹം കഴിക്കുമ്പോൾ രാഘവൻ തിരുമുൽപ്പാട് പറയുന്നത്, വിവാഹം കഴിക്കുമ്പോൾ താനുമായി ഒരു ചേർച്ചയുമില്ലാതിരുന്ന ഒരു പെൺകുട്ടി, തന്നെക്കാൾ മികച്ചവൾ വിശാലാക്ഷി, താനോ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തിരിക്കുന്നു. അത് ഈ പ്രായത്തിൽ ഒരു പുരുഷൻ ചെയ്യേണ്ട ഒരു കർത്തവ്യമായി മാത്രമേ ഞാൻ അതിനെ എടുത്തിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ പിന്നെയാണ് അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത് ആ ബന്ധത്തിൽ. പേർത്തും ചേർച്ചയെടോ ഗൃഹസ്ഥത പുലരാൻ തുടങ്ങി എന്ന് കവിത പറയുന്നു. ഒട്ടും ചേർച്ചയില്ലാതെ ഉണ്ടായ ഒരു വേളിക്ക് ശേഷം പേർത്തും ചേർച്ചയുണ്ടാകുന്നതിനെക്കുറിച്ചാണ് ഗൃഹസ്ഥത പുലരാൻ തുടങ്ങുന്നു എന്ന് രാഘവൻ തിരുമുൽപ്പാട് പറയുകയാണ്. എന്താണ് ഈ ഗൃഹസ്ഥത അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം? ഒരു കർത്തവ്യബോധമോ അതിൻ്റെ അധിക ബാധ്യതയോ അല്ല, പരസ്പരധാരണയിലെ. എന്നാൽ സ്ത്രീ എന്ന പങ്കാളിയുടെ അതിലെ അധിക ഭംഗികളുടെ, അധിക ഉത്തരവാദിത്വങ്ങളുടെ, അധിക ത്യാഗങ്ങളുടെ, പുരുഷൻ്റെ ഇത്തരം ബന്ധങ്ങളിലെ പുരുഷൻ്റെ ന്യൂനതകൾ, ഇതെല്ലാം തന്നെ വല്ലഭേ എന്ന ഈ കവിതയിൽ കടന്നു വരുന്നുണ്ട്. അദ്വൈതിയും പണ്ഡിതനും ആയുർവേദാചാര്യനുമൊക്കെയായ അദ്ദേഹം ഗൃഹസ്ഥാശ്രമത്തിൽ സഹധർമ്മിണിയെ അപേക്ഷിച്ച് ചെറുതാകുന്നത്, ദിനം പ്രതി ചെറുതാകുന്നത് നമുക്ക് കാണാനാകും. ആ എളിമ നമുക്ക് കാണാനാകും. രണ്ടാമത്തെയും മൂന്നാമത്തെയും ശ്ലോകം ഞാനിനി വായിക്കുവാൻ പോവുകയാണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും ശ്ലോകം. ഓർക്കുന്നേൻ ഒരു ചേർച്ചയും പരിഗണിച്ചിടാതെ കർത്തവ്യമായി തന്നെ നിന്നെ വരിച്ചു ഞാൻ പ്രിയതമേ, പിന്നത്ഭുതം തന്നെയാം. പേർത്തും ചേർച്ചയുടെ ഗൃഹസ്ഥത പുലർന്നല്ലോ, നമുക്കാരുമേ വാഴ്ത്തും നിൻ വിനയത്തോടൊത്ത പെരുമാറ്റം താൻ അതിൻ കാരണം. പേർത്തും ചേർച്ചയുടെ ഗൃഹസ്ഥത പുലർന്നല്ലോ നമുക്ക് ആരുമേ വാഴ്ത്തും നിൻ വിനയത്തോടൊത്ത പെരുമാറ്റം താൻ അതിൻ കാരണം. ഇപ്പേർത്തും ചേർച്ചയുടെ ഗൃഹസ്ഥത പുലരാൻ തുടങ്ങിയത്, അതായത് ഒരു ചേർച്ചയുമില്ലാതെ, ഒരു ചേർച്ചയും പരിഗണിച്ചിടാതെ കർത്തവ്യമായി മാത്രം നിന്നെ ഞാൻ വരിച്ചല്ലോ പ്രിയതമേ, പിന്നെയാണ് അത്ഭുതം. ഇപ്പോഴെല്ലാവരും വാഴ്ത്തുന്ന നിൻ വിനയത്തോടൊത്ത പെരുമാറ്റം താൻ കാരണം. പേർത്തും ചേർച്ചയുടെ ഗൃഹസ്ഥത പുലർന്നല്ലോ നമുക്ക് എന്നാണ് അദ്ദേഹം രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി ഞാൻ മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് പോവുകയാണ്. നോക്കുമ്പോൾ സുഖദുഃഖ ചിന്ത ഇയലാതെന്നും സ്വകർത്തവ്യമേ നോക്കിപ്പോന്നൊരെനിക്ക് നിന്നെ വഴിപോലായില്ല ലാളിക്കുവാൻ ഇത് സ്വയം ഒരു കുറ്റബോധവും കുമ്പസാരവും ഒക്കെയുള്ള വരികളാണ് അദ്ദേഹം പറയുന്നത്. അതായത് എൻ്റെ കർത്തവ്യം മാത്രം ഞാൻ നോക്കി, എന്ത് കർത്തവ്യം? വായന, പാണ്ഡിത്യത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് പോകുക, ആയുർവേദത്തിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുക, ദാർശനിക ഗ്രന്ഥങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കുക, ഇത്തരം കാര്യങ്ങളാണ് സ്വകർത്തവ്യമായിട്ട് രാഘവൻ തിരുമുൽപ്പാട് എടുത്തിരുന്നത്. നോക്കുമ്പോൾ സുഖദുഃഖ ചിന്തയിയലാതെ എന്നും സ്വകർത്തവ്യമേ നോക്കിപ്പോന്നൊരെനിക്ക് നിന്നെ വഴിപോലായില്ല ലാളിക്കുവാൻ, നിന്നെ വഴിപോലെ ലാളിക്കുവാൻ എനിക്കായില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് 74-ാമത്തെ വയസ്സിൽ. എന്നാലും ചെറുതും വിഷണ്ണതപെടാതെ ആവോളം ആശ്വാസമേ തന്നുള്ളിൽ കുളിർ ചേർപ്പതോർപ്പളവിൽ ഇതാ കണ്ണിൽ തുളുമ്പുന്നു നീർ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ 2-3-4 വരികൾ പറയുന്നത്. അതായത് ഒരു വിഷണ്ണതയും പെടാതെ ആവോളം ആശ്വാസമേ തന്നുള്ളിൽ കുളിർ ചേർപ്പത് ഓർക്കുമ്പോൾ, കുളിർ ചേർപ്പത് ഓർപ്പളവിതാ കണ്ണിൽ തുളുമ്പുന്നു നീർ, എൻ്റെ കണ്ണിൽ അതെല്ലാം ഓർക്കുമ്പോഴിപ്പോൾ കണ്ണുനീരുണ്ടാകുന്നു എന്നുള്ളതാണ്. രാഘവൻ തിരുമുൽപ്പാടിൻ്റെ കണ്ണിൽ നീരുണ്ടാകുന്നത് ഇപ്പോൾ ഒരുപക്ഷെ കുറ്റബോധം കൊണ്ടാണ്. സ്വന്തം കണ്ണുനീർ തിരുമുൽപ്പാടിന് പൊടിയുന്നത് പഴയ കാര്യങ്ങൾ, തൻ്റെ വീഴ്ചയെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോഴാണ്. എന്നാൽ സഹധർമ്മിണിക്കോ അത് കുറ്റബോധത്തിൻ്റെ കണ്ണീരായിരുന്നില്ല എന്നുള്ളതാണ് അടുത്ത ശ്ലോകം പറയുന്നത്. അവനവൻ്റെ വേദനയിലുള്ള കണ്ണീരുമായിരുന്നില്ല അവരുടെ കണ്ണിലെ നീർ. വല്ലഭേ എന്ന കവിതയിൽ എങ്ങനെയാണ് രാഘവൻ തിരുമുൽപ്പാടിനെ അപേക്ഷിച്ച് വിശാലാക്ഷി തമ്പുരാട്ടി എന്ന ഭാര്യ വളർന്നു വലുതാകുന്നത് എന്ന് കാണണമെങ്കിൽ ഈ വരികൾ വായിച്ചാൽ മതി. കുമ്പസാരത്തിൻ്റെ മഷിയിൽ മുക്കിയ ഈ എഴുത്തിൽ അതെല്ലാം ഉണ്ട്. ഒരു സംയമിയുടെ മിതത്വമല്ല നാം ഈ വരികളിൽ കാണുന്നത്. ബാക്കി എല്ലാ കൃതികളിലും രാഘവൻ തിരുമുൽപ്പാടിലെ സംയമിയെ നാം കാണുമെങ്കിൽ ഈ വരികളിൽ നാം അത് കാണുന്നില്ല. 74-ാമത്തെ വയസ്സിൽ സ്വന്തം ഭാര്യയുടെ മുഖത്തു നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന വിചാരങ്ങളാണ് ഇത്. ഒരു ഗൃഹസ്ഥാശ്രമിയുടെ വീണ്ടു വിചാരങ്ങളാണ്. എപ്പോഴാണ് ഭാര്യ കരഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് അടുത്ത 2 ശ്ലോകങ്ങൾ ഞാൻ വായിക്കുകയാണ്. എപ്പോഴാണ് കരഞ്ഞിട്ടുള്ളത്? നോക്കുമ്പോൾ സുഖദുഃഖ ചിന്ത ഇയലാതെ എന്നും സ്വകർത്തവ്യമേ നോക്കിപ്പോന്നൊരെനിക്ക്, അപ്പോഴും ഭാര്യ കരഞ്ഞിരുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ് അടുത്ത വരികൾ. കണ്ടിട്ടുണ്ട് തുളുമ്പിടും മിഴി ജപിക്കുമ്പോൾ നമിക്കുമ്പോഴും, ജപിക്കുമ്പോഴും നമിക്കുമ്പോഴും മാത്രമേ നിൻ്റെ കണ്ണിൽ ഞാൻ ജലം കണ്ടിട്ടുള്ളൂ. കണ്ടിട്ടുണ്ട് തുളുമ്പിടും മിഴി ജപിക്കുമ്പോൾ നമിക്കുമ്പോഴും ചുണ്ടിൽ ഭഗവാന്റെ നാമം ഒഴിയാറില്ല എന്തു ചെയ്യുമ്പോഴും. കില്ലിൽ ആ കുലദൈവതങ്ങൾ ദൈതേ പാരം പ്രസാദിപ്പതാലല്ലോ കുട്ടികൾ നന്മയോടിത വളർന്നേകുന്നു മോദം പരം. നമ്മുടെ കുലദേവതകൾ പ്രസാദിച്ചത്, ആ പ്രസാദം കൊണ്ട് നമ്മുടെ കുട്ടികൾ നന്മയോടിത വളർന്നേകുന്നു മോദം പരം. നമുക്ക് അവർ കുട്ടികൾ നന്നായിട്ട് വളർന്നിട്ട് നമുക്ക് മോദം പകരുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം കാരണം കണ്ടിട്ടുണ്ട് തുളുമ്പിടും മിഴി ജപിക്കുമ്പോൾ നമിക്കുമ്പോഴും എന്നാണ് രാഘവൻ തിരുമുൽപ്പാട് പറയുന്നത്. ഇനി അടുത്ത വരിയിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ഭാര്യയിൽ അപരൻ സ്വകർത്തവ്യം മാത്രം നോക്കി ജീവിച്ച, സ്വകർത്തവ്യം എന്ന് പറയുന്നത് അത്ര അധമമായ കാര്യമൊന്നുമല്ല രാഘവൻ തിരുമുൽപ്പാട് ചെയ്തത്. മലയാളിക്കെന്നും അഭിമാനിക്കാവുന്ന വൈജ്ഞാനിക ഗ്രന്ഥങ്ങളും വൈദ്യശാസ്ത്ര സംബന്ധമായ സംഭാവനകളും നൽകി പിരിഞ്ഞുപോയ മഹാനായിരുന്നു രാഘവൻ തിരുമുൽപ്പാട്. പക്ഷേ അദ്ദേഹം പറയുന്നു, ഞാൻ സ്വന്തം കർത്തവ്യം മാത്രം നോക്കി നടക്കുമ്പോൾ നീ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ഭാര്യയോട് പറയുമ്പോഴാണ് അപരനെക്കുറിച്ച് അടുത്ത ശ്ലോകം. മനോഹരമായൊരു ശ്ലോകമാണ്. വെല്ലിയച്ചിക്കുളവാം ശുഭങ്ങൾ ഗുരുവായൂരപ്പ രക്ഷിക്കണേ. വെല്ലിയച്ചിക്ക് ശുഭങ്ങൾ ഉണ്ടാകണമേ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്ന ഒരനിയത്തി. വെല്ലിയച്ചിക്കുളവാം ശുഭങ്ങൾ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്നുള്ള അക്ഷരമല്ലയോ രസനയിൽ തത്തുന്നതെല്ലായ്പ്പോഴും. അതാണ് രസനയിൽ എപ്പോഴും സ്വന്തം ആവശ്യങ്ങളോ സ്വന്തം ഉത്കർഷകളോ അല്ല അവർ ആഗ്രഹിച്ചിരുന്നത് എന്നാണ് രാഘവൻ തിരുമുൽപ്പാട് പറയുന്നത്. വെല്ലേച്ചയ്ക്കുളവാം ശുഭങ്ങൾ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്നുള്ള അക്ഷരമല്ലയോ രസനയിൽ തത്തുന്നതെല്ലായ്പ്പോഴും. അടുത്ത വരികളൊന്ന് ശ്രദ്ധിക്കണം, അനുജനോടെന്താണ് പറയുന്നത് എന്നുള്ളതാണ്. സാമർഥ്യം കുറയുന്നവർക്കു ഭഗവാൻ സാമർഥ്യമോടെ തുണച്ചിയിടും നിർണയം എന്ന് ഇടയ്ക്ക് അനുജനോട് ഓതിയിടുന്നതോർക്കുന്നു ഞാൻ എന്നാണ്. സാമർഥ്യം കുറയുന്നവർക്ക് ഭഗവാൻ കൂടുതൽ സാമർഥ്യത്തോടെ തുണ നൽകും എന്ന് അനുജനോട് നീ പറയുന്നതും ഞാൻ ഓർക്കുന്നു. ആ ശ്ലോകം ഞാൻ ഒന്നുകൂടി വായിക്കാം. വെല്ലേച്ചയ്ക്കുളവാം ശുഭങ്ങൾ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്നുള്ള അക്ഷരമല്ലയോ രസനയിൽ തത്തുന്നതെല്ലായ്പ്പോഴും. സാമർഥ്യം കുറയുന്നവർക്കു ഭഗവാൻ സാമർഥ്യമോടെ തുണച്ചിയിടും നിർണയമെന്ന് ഇടയ്ക്ക് അനുജനോട് ഓതിയിടുന്നതോർക്കുന്നു ഞാൻ. ഇനി എന്താണ് തൻ്റെ പഠിപ്പ്? തൻ്റെ ഈ പഠിപ്പിനൊക്കെ എന്തു മഹത്വം? ഞാൻ പഠിച്ച അദ്വൈതം ഒന്നും പഠിക്കാതെ എൻ്റെ ഭാര്യ എങ്ങനെ സ്വാംശീകരിച്ചെടുത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്ന വരികളാണ് അടുത്തത്. എന്താണ് തൻ്റെ പഠിപ്പ്? ആരാണിത് പറയുന്നതെന്നും ആലോചിക്കണം. 30-ാമത്തെ വയസ്സിൽ ഭഗവത്ഗീതയും ബുദ്ധൻ്റെ ധർമ്മപദവും തിരുവള്ളുവരുടെ തിരുക്കുറളും എല്ലാം നമ്മുടെ ഭാഷയിലേക്ക്, മലയാള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ഒരാളാണ്. ഭാര്യയ്ക്കോ വായിക്കാം എഴുതാം, അതിൽ കൂടുതൽ പഠിപ്പില്ല. എങ്കിലും നീ എങ്ങനെ ഞാൻ പഠിച്ച അദ്വൈതത്തെക്കാൾ കൂടുതൽ ഈ അദ്വൈതഭാവം സ്വാംശീകരിച്ചു എന്നുള്ളതാണ്. ഒരു അദ്വൈതിയുടെ പരാജയം എങ്ങനെ ഒന്നുമറിയാതെ തൻ്റെ സഹധർമ്മിണി ഒരു തന്നെക്കാൾ മികച്ച അദ്വൈതിയാകുന്നു എന്ന് പറയുന്ന വരികളിലേക്ക് ഞാൻ പോവുകയാണ്. വായിക്കാം എഴുതാം അതിൽ പരമറിഞ്ഞില്ല പഠിപ്പെങ്കിലും. വായിക്കാനും എഴുതാനും അറിയാം, അതിൽ കൂടുതലൊന്നും പഠിച്ചില്ല നീ. വായിക്കാം എഴുതാം അതിൽ പരമറിഞ്ഞില്ല പഠിപ്പെങ്കിലും നീ പാലിപ്പൂ കുടുംബമൊട്ടും ഒരലട്ടില്ലാതെ ഈ എന്നെയും. നീ പാലിപ്പൂ കുടുംബമൊട്ട് ഒരലട്ടില്ലാതെ ഈ എന്നെയും, കുടുംബത്തിനെയും എന്നെയും നീ പാലിക്കുകയാണ്. വായിക്കാം എഴുതാം അതിൽ പരമറിഞ്ഞില്ല പഠിപ്പെങ്കിലും നീ പാലിപ്പൂ കുടുംബമൊട്ട് ഒരലട്ടില്ലാതെ ഈ എന്നെയും. ദുശാഠ്യങ്ങളെഴായികിൽ വേണ്ടവിധമുണ്ടാകും വിവേകം. ദുശാഠ്യങ്ങളെഴായികിൽ വേണ്ടവിധമുണ്ടാകും വിവേകം നടന്നിടും വേണ്ട വിധത്തിലൊക്കെയും. അതിൻ ദൃഷ്ടാന്തമേ നീ പ്രിയേ. ദുശാഠ്യങ്ങളില്ലെങ്കിലെല്ലാം വേണ്ട വിധം അങ്ങ് നടന്നു പോകും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് പ്രിയേ നീ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ദ്വൈതത്തിൻ്റെ പ്രശ്നം വരുന്നത്. ആരെന്നാലും ഒരാൾ കുറേ പരിഹസിച്ചാലും പ്രിയേ നീ പറഞ്ഞിടാറുള്ളത് സാരമില്ല, അതുടലിൽ തട്ടില്ല എന്നല്ലയോ. ആരെങ്കിലും പരിഹസിച്ചാലൊക്കെ അതൊന്നും നിൻ്റെ ഉടലിൽ തട്ടാറില്ലായിരുന്നു. അങ്ങനെ തന്നെ നീ പറയുമായിരുന്നു. ആരെന്നാലും ഒരാൾ എന്ന് ആരെന്നാലും ഒരാൾ കുറേ പരിഹസിച്ചാലും പ്രിയേ നീ പറഞ്ഞിടാറുള്ളത് സാരമില്ല, അതുടലിൽ തട്ടില്ല എന്നല്ലയോ. അടുത്ത വരികളാണ് ശ്രദ്ധിക്കുന്നത്. ഭാവത്തിനൊരു ഭേദമെന്നിയെ നടന്നിടുന്നു മുന്നേപ്പടി. ഒരു ഭേദവും ഭാവത്തിന് വരാതെ പഴയ പോലെ തന്നെ നീ മുന്നോട്ട് നടന്നു. ഭാവത്തിനൊരു ഭേദമെന്നിയെ നടന്നിടുന്നു മുന്നേപ്പടിക്ക് അദ്വൈതത്തിൽ ഉറപ്പെനിക്കിനിയുമായില്ല പഠിപ്പ് ആകിലും. അദ്വൈതത്തിൻ്റെ പഠിപ്പെനിക്കായെങ്കിലും അദ്വൈതത്തിൽ എനിക്ക് ഉറപ്പായിട്ടില്ലല്ലോ. നീ ഭാവത്തിനൊരു ഭേദമെന്നിയെ നടന്നിടുന്നു മുന്നേപ്പടി എന്നുള്ളതാണ്. ആരെന്നാലും ഒരാൾ കുറേ പരിഹസിച്ചാലും പ്രിയേ നീ പറഞ്ഞിടാറുള്ളത് സാരമില്ല, അതുടലിൽ തട്ടില്ല എന്നല്ലയോ. ഭാവത്തിനൊരു ഭേദമെന്നിയെ നടന്നിടുന്നു മുന്നേപ്പടിക്ക് അദ്വൈതത്തിൽ ഉറപ്പ് എനിക്കിനിയുമായില്ല പഠിപ്പാകിലും എന്നുള്ളതാണ്. ഇനി ഞാൻ അവസാനത്തെ 2-ാമത്തെ 2 ശ്ലോകങ്ങളിലേക്ക് പോവുകയാണ്. ഇവിടെയാണ് അദ്ദേഹം ശ്രീരാമന് സീത ഇതെല്ലാമായിരുന്ന ശ്രീരാമന് സീത അനർഹനാണ് എന്ന് കവീശ്വരൻ വാത്മീകി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഞാനിതെല്ലാമായെങ്കിലും സത്യത്തിൽ ഞാൻ അനർഹനാണ് നിന്നെപ്പോലെ വല്ലഭയെ നിന്നെപ്പോലെ ഒരു സഹധർമ്മിണിയേക്ക് എന്നാണ് രാഘവൻ തിരുമുൽപ്പാട് പറയുന്നത്. ആ വരികളിലേക്കാണ് ഞാൻ പോകുന്നത്. ഈ എന്നിൽ ഭഗവാൻ പ്രസന്നൻ, അതിനാലല്ലോ നിനച്ചീടുകിൽ സന്തോഷിപ്പൂ സുമാനുഷാഖ്യകലരും ദാമ്പത്യമാർന്നീ വിധം. ഭഗവാൻ അനുഗ്രഹിച്ചതുകൊണ്ടാണ് എനിക്ക് ഈ ദാമ്പത്യമാർന്ന് ഈ വിധം ജീവിക്കാൻ കഴിഞ്ഞത്. അമ്മട്ടൊക്കെ എഴുന്ന രാഘവൻ അനർഹൻ സീതതൻ കാന്തനായിടാനെന്ന കവീശ്വരൻ്റെ വചനം ചിന്തിപ്പൂ ഞാൻ വല്ലഭേ എന്നാണ്. അമ്മട്ടൊക്കെ എഴുന്ന രാഘവൻ അനർഹൻ സീതതൻ കാന്തനായിടാൻ എന്ന കവീശ്വരൻ്റെ വചനം ചിന്തിപ്പൂ ഞാൻ വല്ലഭേ എന്നാണ്. ഇനി അവസാനത്തെ ശ്ലോകത്തിലേക്ക് ഞാൻ പോവുകയാണ്. എല്ലാത്തിനുമുരപ്പു നന്ദി ഭഗവാനോടാർ പ്രസാദിപ്പതിന് എല്ലാ നേരവും ഓർത്തു തന്നെ വിനയത്തോടെ നയിക്കുന്നു ഞാൻ എല്ലാ ജീവിതവും. പ്രസന്നൻ അവിടുന്ന് എന്നെ തുണയ്ക്കുന്നതാൽ എല്ലാ മട്ടും എനിക്ക് വായ്പിതു സമാധാനം സദാ ചേതസി. പ്രസന്നൻ അവിടുന്ന് എന്നെ തുണയ്ക്കുന്നതുകൊണ്ട് എല്ലാ മട്ടും എനിക്ക് വായ്പിതു സമാധാനം. അവസാനത്തെ ശ്ലോകം ഞാൻ ഒന്നുകൂടി വായിക്കാം. എല്ലാത്തിനും ഉരപ്പൂ നന്ദി ഭഗവാനോടാർ പ്രസാദിപ്പതിന് എല്ലാ നേരവും ഓർത്തു തന്നെ വിനയത്തോടെ നയിക്കുന്നു ഞാൻ എല്ലാ ജീവിതവും. പ്രസന്നൻ അവിടുന്ന് എന്നെ തുണയ്ക്കുന്നതാൽ എല്ലാ മട്ടും എനിക്ക് വായിപ്പിത് സമാധാനം സദാ ചേതസി. എൻ്റെ മനസ്സിലെപ്പോഴും സമാധാനമുണ്ടാകുന്നത് പ്രസന്നനായ അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് പറയുമ്പോൾ പോലും ഈ കവിതയിൽ സദാ ചേതസി, എപ്പോഴും ചേതസ്സിലുള്ള സമാധാനത്തിന് കാരണം എന്ന് പറയുന്നത് തൻ്റെ ഭാര്യയാണ് എന്നാണ് ഈ കവിതയിലൂടെ രാഘവൻ തിരുമുൽപ്പാട് പറയുന്നത്. പുതിയ വായനകൾ കൊണ്ട് രാഘവൻ തിരുമുൽപ്പാടിനെ ഈ കവിതയെ വായിക്കുകയോ രാഷ്ട്രീയ ശരികൾ വെച്ച് ഈ കവിതയോ വായിക്കുകയോ ഈ പോഡ്കാസ്റ്റിൻ്റെ ഉദ്ദേശ്യമേ അല്ല. എൻ്റെ മനസ്സിനെ സ്പർശിച്ചത് ഈ അറിവുകളുടെയെല്ലാം മഹാമേഖലയിലൂടെ സഞ്ചരിച്ചിട്ട് വലിയ സംഭാവനകൾ മലയാള വൈജ്ഞാനിക മണ്ഡലത്തിന് നൽകിയൊരു പുരുഷായുസ് ജീവിച്ചിട്ട് 74-ാമത്തെ വയസ്സിൽ തൻ്റെ ഭാര്യയുടെ മുഖത്തു നോക്കിയപ്പോൾ തോന്നിയ തോന്നലുകൾ ഇത്ര സത്യസന്ധമായി മലയാളിക്ക് വല്ലഭേ എന്ന കവിതയിലൂടെ നൽകിയ രാഘവൻ തിരുമുൽപ്പാടിനെ നന്ദിപൂർവം ഞാൻ സ്മരിക്കുകയാണ്. ദില്ലിദാലിയുടെ ഈ ലക്കം ഇവിടെ സമാപിക്കുന്നു. കേട്ട സുമനസ്സുകൾക്ക് നന്ദി. സ്നേഹപൂർവം, എസ് ഗോപാലകൃഷ്ണൻ.